SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
മാരകമായ രോഗങ്ങൾ നേരിടുന്നവർക്ക് സ്വമേധയാ മരണം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന നിയമം വിക്ടോറിയയിൽ യാഥാർത്ഥ്യമാകുന്നതിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. വോളണ്ടറി ഡൈയിങ് അസിസ്റ്റൻസ് ബിൽ 12 മാസത്തിലേറെ ജീവിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതുന്നവർക്ക് സ്വമേധയാ മരണം തിരഞ്ഞെടുക്കാനുള്ള ഈ നിയമം പാർലമെന്റിന്റെ വിക്ടോറിയൻ പാർലമെന്റിന്റെ അധോസഭയിൽ പാസായി കഴിഞ്ഞു. ഉപരിസഭയിൽ 2 റീഡിംഗുകളിൽ ഇത് പാസായിരിക്കുന്നു. 3rd റീഡിംഗിന് ശേഷം കൂടി ബില്ല് പാസ്സാവുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ആദ്യമായി ദയാവധം അനുവദിക്കുന്ന സംസ്ഥാനമായി വിക്ടോറിയ മാറും. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി SBS മലയാളം റേഡിയോ ഇത്തരമൊരു ചർച്ച സംഘടിപ്പിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മെൽബണിലുള്ള സൈക്യാട്രിസ്റ്റായ പ്രൈമറിയർക്ക് വേണ്ടിയുള്ള മനോരോഗ വിദഗ്ധനാണ് ആയിട്ടുള്ള ഡോക്ടർ ആൽബി ഏലിയാസ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുകയും ഒപ്പം സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടായ്മയായ എസൻസ് ഓസ്ട്രേലിയയുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹേമ കൃഷ്ണമൂർത്തി, സിഡ്നിയിൽ നെഫ്രോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ ഷഹീർ അഹമ്മദ് കൈതാലിൽ, മൂന്ന് പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മൂന്ന് പേർക്കും സ്വാഗതം ചർച്ചയിലേക്ക്.
താങ്ക് യു ദിജു.
താങ്ക് യു.
എന്തായാലും ആദ്യം തന്നെ നമുക്ക് വളരെ ചുരുക്കി ചോദിക്കാൻ തോന്നുന്നത് എന്താണ് ദയാവധം എന്ന വിഷയത്തിലുള്ള നിലപാട് എന്ന കാര്യം തന്നെയാണ്. മൂന്ന് പേർക്കും വളരെ ചുരുക്കി അക്കാര്യം പറയാൻ കഴിയുമെങ്കിൽ, ഹേമ കൃഷ്ണമൂർത്തി, താങ്കളുടെ നിലപാട് എന്താണ്? ദയാവധം എന്ന ഒരു നിയമം വരുന്നതിനോട് യോജിക്കുകയാണോ വിയോജിക്കുകയാണോ?
ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ റൈറ്റ് എന്താണോ, അവർക്ക് ശരിക്കും പറഞ്ഞ അവരുടെ സെൽഫ് ഡിറ്റർമിനേഷൻ എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ അതിനെ അംഗീകരിച്ചേ നമുക്ക് പറ്റുള്ളൂ. ആ വശത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊരു മോറൽ ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ മോറൽ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണോ ശരി അത് ചെയ്യാന്നുള്ള ഒരു റൈറ്റ് നമ്മൾ അനുവദിച്ച് കൊടുക്കണം. അപ്പൊ അതിനെ നമ്മൾ അനുവദിച്ച് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് പാലിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ബാക്കി അവരെ സറൗണ്ടിങ്സിൽ, അവരുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കും ആ ഒരു അവിടെ ഒരു സേഫ് ഗാർഡ് അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇതൊരു മോറൽ ജഡ്ജ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു അവസരം നമ്മൾ നൽകി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്.
തീർച്ചയായും അനുകൂലിക്കുന്നു എന്ന നിലപാട് തന്നെയാണ് വ്യക്തമാകുന്നത്. ഡോക്ടർ ഷഹീർ, താങ്കളുടെ നിലപാട്?
ഞാന് പറയുമ്പോ ദയാവധം എന്നുള്ള 2 വാക്കാക്കിയിട്ടും ദയ എല്ലായ്പ്പോഴും വേണ്ട ഒരു കാര്യമാണ്. വധം ഒരു ശിക്ഷാവിധിയായിട്ടല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ദയാവധത്തിന് അനുകൂലിക്കുന്നവർക്ക് വധശിക്ഷയെ എതിർക്കുന്നുണ്ട്. അവിടെ എനിക്ക് കാണുന്ന ഫോക്കസ് ദേ ഫോക്കസ് ഓൺ ദ ഇൻഡിവിജ്വൽ ആൻഡ് നോട്ട് ഓൺ ദ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്.
ഡോക്ടർ ആൽബി ഏലിയാസ്, എന്താണ് താങ്കളുടെ നിലപാട് ഈ വിഷയത്തിൽ?
അതായത് നമ്മളൊരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയ്ക്ക് ഒരു നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. നോർമേറ്റീവ് സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇവാലുവേറ്റീവ് സ്റ്റാൻഡേർഡ്. നമ്മൾ ആ വിഷയത്തെ ഏത് അളവുകോല് വെച്ചിട്ടാണ് നമ്മൾ അതിനെ അളക്കുന്നത്? ഏതൊരു വിഷയത്തിനും പല മാനങ്ങളുണ്ടാകാം. അതിനൊരു സോഷ്യൽ മാനമുണ്ടാകാം, അതിനൊരു മെഡിക്കൽ വശമുണ്ടാകാം. അപ്പം നമ്മൾ ഏത് അളവുകോല് ഏത് ഇതിനെയാണ് നമ്മൾ സമീപിക്കുന്നത് എന്നനുസരിച്ച് ഉത്തരങ്ങൾ മാറാം. മാത്രമല്ല ഒരു വിഷയത്തിൽ നമ്മൾ എപ്പോഴും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സമീപനം വേണം എന്ന് ശഠിക്കുന്നത് പ്രായോഗികമാകണമെന്നില്ല. കാരണം ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ഗ്രേ ഏരിയ ഉണ്ടാകാം. വിശേഷിച്ചിട്ട് ദയാവധം പോലുള്ള ഒരു വിഷയം പലപ്പോഴും നമുക്ക് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഉത്തരത്തിലേക്ക് എത്തുക പ്രയാസമാണ്. ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഉദാഹരണത്തിന്, ഇതൊരു രോഗി ആസന്ന മരണം കാത്തു കിടക്കുന്നു, ഒരുപാട് സഫറിംഗ് ഉണ്ട്, അതൊരു ടെർമിനൽ ഇൽനെസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം, എ പേഷ്യന്റ് ഹൂ ഈസ് ഡൈയിങ് ഈസ് എ പേഷ്യന്റ് ഹൂ ഈസ് സ്റ്റിൽ അലൈവ്. ആ ഒരു കാര്യം നമ്മളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് ദയാവധത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു വശം. രണ്ട്, അതിനെക്കുറിച്ചുള്ള മെറ്റീരിയൽ ഫാക്ട്സും ആ ഫാക്ട്സിന്റെ ഒരു ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് ഉരുതിരിയുന്ന നിഗമനങ്ങളും. ഇത് രണ്ടും രണ്ടാണ്. അപ്പോ ഒരു വിഷയത്തെ കുറിച്ച് എടുക്കുന്ന തീരുമാനം ഒരു ഇൻഫോംഡ് ഡിസിഷൻ ആകുക എന്നുള്ള ഒരു സങ്കല്പം കൂടി ഇതിലുണ്ട്. മാത്രമല്ല ഒരു കാര്യം ഞാൻ
തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാൻ തോന്നുന്നു.
ഒരു കാര്യം അനുവദിക്കുമെങ്കിൽ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ.
പറഞ്ഞോളൂ.
ഹേമ കൃഷ്ണമൂർത്തി പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി എന്റെ ഒരു അഭിപ്രായമാണ്. അഭിപ്രായമല്ല, ഒരു വലിയൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനില് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയാണ്. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെർമിനൽ ഇല്ലനസ് ആയിട്ട് മരണം ഉടനെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്ന അസുഖമുള്ള ആളുകളിൽ നടത്തിയ ഒരു പഠനം അനുസരിച്ചിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളം അവരെ ഫോളോ അപ്പ് ചെയ്തൊരു പഠനമാണത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയ രോഗികളുമായിട്ട് നേരിട്ട് ചോദിച്ച് അതിൽ നിന്ന് ഉരുതിരിഞ്ഞൊരു നിഗമനം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ദയാവിധം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടതിൽ 50% പേര് അവരത് പിന്നീട് വേണ്ട എന്ന് പറഞ്ഞു. ചുരുക്കത്തില് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് അതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പൊ ഈ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ, ആ സെൽഫ് ഡിറ്റർമിനേഷൻ ഇറ്റ്സെൽഫ് ഈസ് എ ഫ്ലെക്സിബിൾ കോൺസെപ്റ്റ്. അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മുടെ വിസിസിറ്റ്യൂഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഇതിൽ പെടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് സെൽഫ് ഡിറ്റർമിനേഷനെയാണ് നമ്മൾ പിന്താങ്ങേണ്ടത്? ഒരു സമയത്ത് മരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ സഹായിക്കണം, പിന്നീട് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് ഇതിലുള്ള കോംപ്ലക്സിറ്റീസ്.
അതിന് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരു വ്യക്തിക്ക് അവര് എന്താണോ, അവർക്ക് ആ സമയത്ത് അവർക്ക് എന്താണോ തോന്നുന്നത്, അതിനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് അത് വേണ്ട എന്ന് പറയാം. നിങ്ങൾ അവർക്ക് അതിൽ
ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഞാൻ ഇടപെട്ടോ, നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് തുടക്കം സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, ഹേമകൃഷ്ണമൂർത്തി ഇതിനെ അനുകൂലിക്കുകയും ഡോക്ടർ ഷഹീർ എതിർക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ആൽബി ഏലിയാസ് കുറച്ചുകൂടി രണ്ടു വശവും സ്പർശിച്ചാണ് അദ്ദേഹം പോയത്. എന്തായാലും ഇതിൽ പ്രധാനമായി നോക്കാനുള്ളത് ദയാവധം. ദയാവധം എന്നുള്ളൊരു വാക്ക് ഒരു പക്ഷേ മലയാളത്തിൽ പറയുമ്പോൾ ദയയും വധവും എല്ലാം ഉണ്ടാകും. എങ്കിൽ പോലും അസിസ്റ്റഡ് ഡൈയിങ് എന്ന മെൽബണിലെ വിക്ടോറിയയിലെ ബിൽ തന്നെ നമുക്ക് നോക്കാം. അതിൽ ധാർമ്മികമായൊരു വശമുണ്ട്, നിയമപരമായിട്ടുള്ള വശമുണ്ട്, സാമൂഹ്യ സാമ്പത്തിക വശം എല്ലാം തന്നെ അതിനകത്ത് വരുന്നുണ്ട്. നമ്മളെല്ലാം കണക്കിലെടുക്കേണ്ടത് തന്നെയാണ്. അതിൽ ധാർമ്മികമായ വശത്തിൽ തുടങ്ങുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവന് മേലുള്ള അവകാശം ആർക്കാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലിപ്പോൾ ഹേമകൃഷ്ണമൂർത്തി പറഞ്ഞത് ഒരു വ്യക്തിയുടെ ജീവനുള്ള അവകാശം അയാൾക്ക് തന്നെയാണ് അനുവദിച്ചു കൊടുത്തുകൂടെ എന്ന് ചോദിക്കുകയുണ്ടായി. ഡോക്ടർ ഷഹീർ, ഞാൻ താങ്കളോടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവന്മേലുള്ള പൂർണ്ണമായ അവകാശം അയാൾക്ക് കൊടുക്കാൻ പാടില്ല?
ഞാൻ ഡിജു പറഞ്ഞ പോയിന്റ് പറഞ്ഞതിന് മുമ്പായിട്ട് ഹേമ ഒരു കാര്യം പറഞ്ഞു. ഒരാൾക്ക് പിന്നെ അയാളുടെ തീരുമാനത്തിനനുസരിച്ച് അയാളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കണം. ഓക്കെ, ഒരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു എന്ത് കെയറിലും ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നമുക്ക് അയാൾക്ക് തീരുമാനം എടുക്കാം. ഓക്കെ, അതിന് ഇത്ര വലിയൊരു ഡിസ്കഷൻ ആവശ്യമില്ല. പക്ഷെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള സമയം പിന്നെ കിട്ടില്ല. ഒരാളുടെ മെസി കില്ലിങ് കഴിഞ്ഞാൽ വി കാൺട്ട് ഗെറ്റ് ദാറ്റ് പേഴ്സൺ ബാക്ക്. ഓക്കെ, അപ്പോ ഈ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കാണ് എന്നുള്ളതിന് ആത്യന്തികമായിട്ട് വിശ്വാസപരമായ ഒരു വിഷയമാണ്, മൊറാലിറ്റി എത്തിക്സ് ആയിട്ടുള്ള ഒരു വിഷയമാണത്. അവിടെ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ തുടങ്ങുന്ന ഒരു മോഡലാണ് ഭാവിയിൽ രാജ്യ ലോകമെമ്പാടും സ്വീകരിക്കപ്പെടുന്ന മോഡലുകൾ. 1000 ക്രിമിനൽസ് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു പോയിന്റ് നമ്മളെ ആർ ബി സാർ പറഞ്ഞതിന്റെ ആ ഒരു സൈഡാണത്. ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണിത്. വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്റെ ഒരു ചുരുക്കിയ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ, ജീവൻ ആരാണോ തന്നത് അവർക്കെടുക്കാനാണ് അധികാരം എന്നാണ് എന്റെ വിശ്വാസം എന്നെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാനും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് അതിനെതിരായി വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്നു, പക്ഷെ അംഗീകരിക്കുന്നില്ല.
തീർച്ചയായും ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് തീർത്തും പേഴ്സണലാണ്, വ്യക്തിപരമാണ്. ആ ഒരു വിശ്വാസത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ, മറിച്ചൊരു പ്രായോഗികമായ തലത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ, ഒരാളുടെ ജീവൻ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതായത് ഇപ്പൊ ഇവിടുത്തെ ബില്ലിൽ തന്നെ പറയുന്നത് ടെർമിനലി ഇൽ പേർഷ്യൻസ്, സഫറിങ് മാറ്റാൻ കഴിയാത്തപ്പോൾ, ഇത് നടപ്പാക്കിയിരിക്കുന്ന നെതർലൻഡ്സ് ബെൽജിയം പോലുള്ള രാജ്യങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരിക്കലും അവർക്ക് സഫറിംഗ് സഹിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അസിസ്റ്റഡ് ഡൈയിങ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാളെ വീണ്ടും വേദന സഹിപ്പിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എത്ര മരുന്ന് കൊടുത്താലും പൂർണ്ണമായി വേദന മാറാത്ത ഒരു സാഹചര്യത്തിൽ അവർ വീണ്ടും തുടരുന്നതിൽ അർത്ഥമുണ്ടോ ഡോക്ടർ ഷഹീർ?
ഞാൻ എന്റെ റെഗുലർ ഡേ ടു ഡേ വർക്കിൽ ഓരോ ദിവസവും എന്ന പോലെ ചെയ്യുന്ന ഡിസിഷനാണ് ഈ വിഷയം. ഇതിൽ ഒരാളെ സഫർ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ മെഡിക്കൽ എത്തിക്സിൽ ആദ്യം മുതലേ പഠിപ്പിക്കുന്ന കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഡെർമറ്റോളജി പ്രൊഫസറിന്റെ ഹാളിൽ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു, നമ്മൾ എല്ലാവരും കണ്ടതായിരിക്കും, ടു ക്യൂർ സംടൈംസ് ടു റിലീഫ് ഓഫ്റ്റൻ കംഫർട്ട് ഓൾവേസ്. നമുക്ക് ഡോക്ടർമാർക്ക് ഇപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടും രോഗങ്ങളിൽ ബഹുഭൂരിപക്ഷം രോഗങ്ങൾക്ക് നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയില്ല, ഓൺലി സംടൈംസ് ഇറ്റ് സ്റ്റിൽ ദ സെയിം, ഇറ്റ് സ്റ്റിൽ ദ കേസ്. ടു റിലീഫ് ഓഫ്റ്റൻ അവർക്കൊരു ആശ്വാസം പലപ്പോഴും കൊടുക്കാൻ കഴിയും, പക്ഷെ എപ്പോഴും കംഫർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്റെ രോഗികളിൽ എത്രയോ പേര് ടെർമിനലി ഇല്ലാണ്, അവർക്ക് സഫറിങ്സ് ഉണ്ടാവും, അവർക്ക് നമ്മൾ ടെർമിനൽ ഇൽ കെയർ കൊടുക്കാറുണ്ട്, എൻഡ് ഓഫ് ലൈഫ് കെയർ കൊടുക്കാറുണ്ട്. അവർ മരിക്കുമെന്നറിയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചികിത്സ ഒന്നും കൊടുക്കാതെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, ഐ വി ഡ്രിപ്പ് കൊടുക്കില്ല, ഓക്സിജൻ ആവശ്യമില്ല എങ്കിൽ അവരുടെ സ്ട്രെസ് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ട് എൻഡ് ഓഫ് ലൈഫ് കെയർ ചിലപ്പോൾ അവർക്ക് നമ്മൾ മോർഫീൻ ഇൻഫ്യൂഷൻ കൊടുക്കും. അപ്പൊ അവരെ അത് അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത്, കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അവരുടെ സഫറിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ അവർ മരിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് അതിൽ നമ്മൾ എത്തിക്കലി നമ്മൾ റെസ്പോൺസിബിൾ അല്ല, അത് ഒരു മോറലി ബാഡ് സൈഡ് എഫക്റ്റ് ആണ്. പക്ഷെ എത്തിക്കലി ഇറ്റ് വി ആർ നോട്ട് റെസ്പോൺസിബിൾ. അതിന് ഒരു പേര് തന്നെയുണ്ട്, ഡോക്ട്രിൻ ഓഫ് ഡബിൾ എഫക്ട്. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇഫ് വി ആർ ഡൂയിങ് സംതിങ് മോറലി ഗുഡ് ഹാസ് എ മോറലി ബാഡ് സൈഡ്, ഇറ്റ് ഈസ് എത്തിക്കലി ഓക്കെ ടു ഡു പ്രൊവൈഡ് ദ ബാഡ് സൈഡ് എഫക്ട് വാസ് നോട്ട് അവർ ഇന്റൻഷൻ. അവർ പ്രൈമറി ഇന്റൻഷൻ വാസ് ടു റിലീവ് ദ സഫറിംഗ് ഓർ കംഫർട്ട് ഓൾവേസ്. ആൻഡ് യു നോ ദാറ്റ് വെൻ യു ആർ ഡൂയിങ് ദ കംഫർട്ട് ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദിസ് പേഴ്സൺ അയാളുടെ ജീവിതം അവസാനിക്കും. ഇത് ഇപ്പൊ ഓസ്ട്രേലിയ എല്ലാ സ്ഥലത്തും വേൾഡിൽ തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. അതിന് ഒരു ലീഗൽ എഫക്റ്റിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഒരാൾ പറയാണ് എനിക്ക് പിന്നെ ജീവിതം മടുത്തു, എനിക്ക് എന്റെ ഡിപ്രഷൻ ഒരിക്കലും മാറുന്നില്ല, എനിക്ക് ഒന്നും എന്തെല്ലാം കഴിഞ്ഞു, എനിക്ക് ഐ ഫീൽ ടോട്ടലി ഡിപ്രസ്ഡ്, ഐ ഹാവ് നത്തിങ് എൽസ് ടു ഡു, ഐ ജസ്റ്റ് വാണ്ട് ടു ഡൈ, ഡോക്ടർ പ്ലീസ് ഗിവ് മീ ദ ഇൻജെക്ഷൻ, പുട്ട് മീ ഡൗൺ ലൈക്ക് ദ ആനിമൽസ്. ഇവിടെ ആനിമൽസിനെ പുട്ട് ഡൗൺ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോ അവിടെ പിന്നെ അപ്പൊ മെഡിക്കൽ റിസർച്ചിനും അല്ലെങ്കിൽ ഒരു റിവേഴ്സിബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു വിഷയത്തിൽ അതൊരു ഭയങ്കര ഇഷ്യൂ അല്ലേ?
ഹേമകൃഷ്ണമൂർത്തി, എന്തായാലും ഈ പറഞ്ഞതിൽ തുടർച്ചയായി വരികയാണെങ്കിൽ ഇപ്പോ റിവേഴ്സിബിൾ അല്ലാത്ത ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം കൊടുക്കുന്നത്. ഒരുപക്ഷെ അയാൾക്കത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു അവസരമുണ്ടെങ്കിൽ ആ അവസരം കൊടുക്കാൻ പറ്റും, നമുക്ക് ആ ഒരു തീരുമാനം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഇവിടെ ഓസ്ട്രേലിയ സന്ദർശിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ പാലിയേറ്റീവ് കെയർ ഡോക്ടർ ഡോക്ടർ എം ആർ രാജഗോപാലുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് ഈ ചോദ്യം യൂത്തനേഷ്യ വിഷയം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് രോഗികൾ അദ്ദേഹം കാണാറുണ്ട്, എന്നെ ഒന്ന് കൊന്നുതരൂ എന്ന് പറയുന്ന രോഗികളുണ്ട്. പക്ഷെ അവരുടെ വേദന മാറ്റുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിരുന്ന അവർ എന്റെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിക്ക് വേദനയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് മരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുകയും എന്നാൽ വേദന മാറുകയാണെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ അതിനുള്ള മാർഗങ്ങളുണ്ട്, മോർഫിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മെഡിസിനൽ കാനബീസ് എല്ലാം നിയമവിധേയമാക്കുന്നുണ്ട്, അങ്ങനെ മാറുകയാണെങ്കിൽ അവർക്ക് ആ തീരുമാനം വേണ്ടായിരുന്നു തോന്നും. മരിക്കുകയാണെങ്കിൽ ആ തീരുമാനം പിന്നെ അവർക്ക് മാറ്റാനുള്ള അവസരമില്ല. അങ്ങനെ നോക്കുമ്പോൾ ദയാവധം ക്രൂരമാവുകയല്ലേ?
ഇവിടെ ആക്ച്വലി നമ്മൾ ഒരു ക്രൂവാലിറ്റിയുടെ കാര്യമല്ല സംസാരിക്കുന്നത്, നമ്മളിവിടെ ഒരു വ്യക്തിയുടെ അവർ ആ സമയത്ത് എന്താണ് ഫീൽ ചെയ്യുന്നത്, അവരുടെ ഫീലിങ്സിന്റെ കാര്യം ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ അവരുടെ ഫീലിങ്സിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ സമയത്ത് അവർക്ക് തോന്നുന്നു എനിക്ക് ഇപ്പൊ ജീവിക്കണ്ട, എനിക്ക് ഈ വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് അത് വേണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മാറുന്നു. പക്ഷെ ഇതല്ല നമ്മുടെ ടോപ്പിക്. നമ്മളിവിടെ സംസാരിക്കുന്നത് ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, അവർക്ക് യഥാർത്ഥത്തിൽ എല്ലാ അവർക്ക് എന്തൊക്കെ ചികിത്സ ചെയ്യാൻ പറ്റുമോ ആ ചികിത്സ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും അതിൽ അവർക്ക് വേറൊരു പെയിൻ ഒട്ടും റിലീവ് ചെയ്യാൻ പറ്റില്ല, അവർ എക്സ്ട്രീം സഫറിങ് എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന റെസിഡൻസ് പേഷ്യൻസിന്റെ കാര്യം ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും എനിക്കിത് ഇപ്പം വേദന മാറി അത് കഴിഞ്ഞ് എനിക്ക് ഈ വേദന വരും വരില്ല എന്നുള്ള ആ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് അവർ ഒരിക്കലും ആ ഡിസിഷൻ അല്ല എടുക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ അവർ ആ ഡിസിഷൻ എടുക്കുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. അവർക്ക് അങ്ങനെ സഫർ ചെയ്ത് അവരുടെ കൂടെയുള്ള അവരുടെ ലവിങ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും അവർക്ക് അങ്ങനെ ഒരു ബേർഡൻ ആയി തീരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഈ സഫറിങ് ഇതേതായാലും ഈ സഫറിങ് ഒരു സൊല്യൂഷൻ ആർക്കും തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് സ്റ്റഡീസ് നേരത്തെ ഡോക്ടർ ഷഹീർ പറഞ്ഞു ഇവിടെ ഒരുപാട് പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ ശരിയാണ്. ഇവിടെ പാലിയേറ്റീവ് കെയർ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അവർ കുറെയൊക്കെ പെയിൻ റിലീഫും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വേറെ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പാലിയേറ്റീവ് എക്സ്പേർട്സ് പോലും അഗ്രി ചെയ്യുന്നുണ്ട് അപ് ടു 5 to 7% അവർക്ക് ഒരിക്കലും ഈ സഫറിങ്സിൽ നിന്നും അഡിക്വേറ്റ് റിലീഫ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ആ 5 to 7% എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്താ സൊല്യൂഷൻ? അവർക്ക് ഇങ്ങനെ ആ വേദനയൊക്കെ സഹിച്ച് അവരെങ്ങനെ ജീവിച്ച് പോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഈ ഹ്യൂമൻ റൈറ്റ് അവിടെ വാലിഡ് ആവുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ദയ, എല്ലാ റിലീജിയനും ദയ എന്നുള്ള പേരിലാണല്ലോ എല്ലാം ചെയ്യുന്നത്, അപ്പൊ ആ ദയ എന്ന് പറയുന്ന സംഭവത്തിന് അവിടെ ഇഫക്റ്റ് ഉണ്ടോ? അത് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി വിൽ കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവർക്ക് എന്താണോ വേണ്ടത്, എന്താണെന്ന് വെച്ചാൽ ഈ റെസിഡൻസ് ഈ പേഷ്യൻസിന് അവർക്ക് എന്താണോ ആവശ്യം അത് തീരുമാനിക്കുക എന്നുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ആണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുകയും അവരിത് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ഒരു കപ്പാസിറ്റി, ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് പോയിട്ട് ഇത് പറ്റില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ അട്ടോണമി നമ്മൾ ഇല്ലാതാക്കുക ചെയ്യുന്നത്. മെഡിക്കൽ എത്തിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മെഡിക്കൽ എത്തിക്സ് ആക്ച്വലി ഒരു സെറ്റ് ഓഫ് വാല്യൂസിൽ ബേസ് ചെയ്തിട്ടുള്ളതാന്നുള്ളത്. അപ്പൊ ഈ മെഡിക്കൽ എത്തിക്സ് ബേസ് ചെയ്തിട്ടുള്ള ആ സെറ്റ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്ന അട്ടോണമി, നോൺ മാലിഫിയൻസ്, ബെനിഫിയൻസ് ആൻഡ് ജസ്റ്റിസ്. അപ്പൊ ഈ നാല് സംഭവങ്ങളും വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വോളണ്ടറി അസിസ്റ്റഡ് ഡൈ യഥാർത്ഥത്തിൽ ഈ ഫോർ സെറ്റ് ഓഫ് വാല്യൂസിന് ശരിക്കും ആ ബോക്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നമ്മൾ സഫറിങ് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ഒരു വ്യക്തിയെ കൊണ്ട് നമ്മൾ എത്തിക്കുന്നു?
ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ ആൽബി ഏലിയാസ്, പ്രായമായ ആൾക്കാരിലെ ഇത്ര വളരെ പ്രായമായ ആൾക്കാരെ നേരിൽ കാണുകയും അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പ്രായമായ ഒരു വ്യക്തി, പ്രത്യേകിച്ചും ടെർമിനലി ഇല്ലായിട്ടുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? അവരുടെ ചിന്തയ്ക്ക് എത്രത്തോളം ഒരു പൂർണ്ണമായ മനസ്സോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയും?
അതെ, അതിപ്പോ ഈ ഹേമ കൃഷ്ണമൂർത്തിയും ഡോക്ടർ സഹീറും പറഞ്ഞാല് അവർ രണ്ടുപേരും പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. വേറെ ചില കാര്യങ്ങളോട് വേറൊരു സമീപനമാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ മെന്റൽ കപ്പാസിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ പല രോഗികളെയും ഞങ്ങൾ സൈക്യാട്രിസ്റ്റുകളുടെ അടുത്തേക്കാണ് മറ്റു ഫിസിഷ്യൻസ് റെഫർ ചെയ്യാറ് കപ്പാസിറ്റി അസസ് ചെയ്യാൻ വേണ്ടി. അപ്പോ ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഫ്ലൂയിഡ് സ്റ്റേജിലുള്ളതാണ്. അത് ഫ്ലെക്സ്, അത് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം ആകാം, എല്ലാവരിലും അല്ല ചില രോഗികളിൽ മാത്രമല്ല. ഈ മെന്റൽ കപ്പാസിറ്റിയെ പറ്റി വളരെ രേഖീയമായ അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നിഗമനം എത്തിച്ചേരുക പലപ്പോഴും എളുപ്പമല്ല. പിന്നെ ഇതിൽ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചില മെഡിക്കൽ ഇല്ലനസ്സുകൾ വന്നു കഴിഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നിലവിൽ ചികിത്സയില്ല, കണ്ടമാനം സഫറിങ്, രോഗിക്ക് ആ ഒരു സഫറിങ്ങിൽ കൂടെ ജീവിക്കണമെന്നില്ല, രോഗികളുടെ ചുറ്റുമുള്ള കുടുംബാംഗങ്ങൾക്ക് ആ രോഗി ജീവിക്കണമെന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ ഇതൊരു ഓപ്ഷൻ ആണോ എന്ന് ചിന്തിക്കുന്നതിൽ കുറച്ച് ഔചിത്യമുണ്ട്. പിന്നെ ഇതിൽ ഈ നമ്മൾ ദയാവധം എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും വാസ്തവത്തിൽ നാല് രീതിയാണ് ഇതിലുള്ളത്. ഒന്ന് യൂത്തനേഷ്യ, അതിൽ രോഗിയുടെ ജീവൻ എടുക്കാനായിട്ട് ഡോക്ടർ ഒരു അയാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ഒരു ഔഷധം കൊടുക്കുന്നു, മരണം സംഭവിക്കുന്നു. രണ്ട്, ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ്, ഡോക്ടറുടെ സഹായത്തോടെയുള്ള സ്വയം മരണം. അതില് ഡോക്ടർ ഒന്നും കൊടുക്കുന്നില്ല, കാരണം പല ഡോക്ടർമാർക്കും ഇത് എത്തിക്കലി വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു രോഗിയുടെ ജീവൻ എടുക്കുക എന്നുള്ളത്. കാരണം ഹിപ്പോക്രാറ്റീസിന്റെ കാലം മുതൽ ഉള്ള ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ ഒരു രോഗിക്ക് ഒരു ക്ഷതം വരുത്തരുത് എന്നുള്ളത്. അതുകൊണ്ട് ഡോക്ടർമാർക്ക് കൊടുക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് രോഗിക്ക് അവർ കൊടുക്കുന്നു, രോഗി അത് സ്വയം എടുക്കുന്നു. അതാണ് ഇപ്പൊ വിക്ടോറിയയിൽ വരുന്ന അസിസ്റ്റഡ് സൂയിസൈഡ്. മൂന്ന്, ജീവൻ നിലനിർത്തുന്ന ഉപാധികള്, ഉദാഹരണത്തിന് വെന്റിലേറ്റർ, അതിന്റെ ആ ഒരു സാന്നിധ്യം പിൻവലിക്കുക, അതോടുകൂടി രോഗി മരിക്കുന്നു. അത് സ്വാഭാവിക മരണം, പക്ഷെ നമ്മൾ അതൊരു തരത്തിൽ മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. പക്ഷെ അത് സ്വാഭാവികമായിട്ടുള്ള, ഡോക്ടർ സഹീർ പറഞ്ഞ പോലെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നത്, പ്രകൃതിയാ തന്നെ മരണം സംഭവിക്കുന്നു. നാലാമതൊരു ഇതുണ്ട്, അത് അധികം ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഓപ്ഷനാണ്. അത് ഒറിജിനലി ന്യൂയോർക്ക് ബയോഎത്തിക്കൽ കമ്മിറ്റിയാണ് അത് മുന്നോട്ട് വെച്ചത്. അത് ഡോക്ടർ സഹീർ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂൾ ഓഫ് ഡബിൾ ആക്ഷൻ. ഉദാഹരണത്തിന്, വേദന വരുമ്പോൾ നമ്മൾ മോർഫിൻ കൊടുക്കുന്നു, വേദന കുറയുന്നില്ല, കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് രോഗികൾക്ക് നമ്മൾ പലതും കൊടുത്താലും വേദനകൾ മാറാറില്ല, അവരുടെ കഷ്ടപ്പാട് മാറാറില്ല, വളരെയധികം സഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർ സഹീർ പറഞ്ഞ പോലെ നമ്മൾ ഈ മരുന്നുകള് ഡോസ് കൂട്ടി കൂട്ടി കൊടുക്കുന്നു, നമ്മളുടെ ലക്ഷ്യം വേദന കുറയ്ക്കലാണ്. പക്ഷെ അതിന്റെ മറുവശമായി അവിടെ മരണം സംഭവിക്കാം. അതിൽ റൂൾ ഓഫ് ഡബിൾ ആക്ഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിൾ ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ലെജിറ്റിമേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് മോർഫിൻ കൊടുക്കുന്നു വേദന കുറയ്ക്കാൻ വേണ്ടി, അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അതിന്റെ മറുവശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉണ്ടാകുന്ന മരണമാണ്. ആ മരണം നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തില് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയുമില്ല. അങ്ങനെയുള്ള ഒരു റെക്കമെൻഡേഷൻ പണ്ട് ന്യൂയോർക്ക് ബയോത്തിക്കൽ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായിരിക്കും എന്റെ വ്യക്തിപരമായ ഇതില് കുറച്ചുകൂടി അഭികാമ്യം. കാരണം ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡിലും യൂത്തനേഷ്യയിലും വരാകുന്ന നമ്മൾ ഒരുപക്ഷെ മുൻകൂട്ടി ചിന്തിക്കാത്ത ചില ഭവിഷ്യത്തുകളുണ്ട്. ഇപ്പൊ നെതർലാൻഡ്സും ബെൽജിയം ആണ് ഈ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നീട് അത് ഒറിഗോണിലും യുഎസിൽ വാഷിങ്ടൺ സ്റ്റേറ്റുകളിലൊക്കെ വന്നു. എന്തുകൊണ്ട് ലോകത്തിലെ പല ഡെവലപ്ഡ് രാജ്യങ്ങളും ഇത് പിന്നെ ഫോളോ ചെയ്യുന്നില്ല? മാത്രമല്ല ബെൽജിയത്തിലെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം, അവിടെ പ്രായം ഒരു പരിധിയില്ല, കുട്ടികളെ പോലും ഈ ഒരു രീതി വെച്ചിട്ട് നമുക്ക് ദേവത നടപ്പിലാക്കാം. അവിടെ മാനസിക രോഗമുള്ള രോഗികളിൽ പോലും അത് ചെയ്യാം. ഇവിടെ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യണമെന്നാണ്. അവിടെ നെതർലാൻഡ്സിൽ അതില്ല. ഡിപ്രഷൻ പോലും ചികിത്സിച്ചിട്ട് മാറാത്ത ഡിപ്രഷൻ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള രോഗികളിൽ പോലും ഇത് നടപ്പിലാക്കാം. അവര് വളരെ ലിബറലാണ്, പക്ഷെ അത് എന്തുകൊണ്ടും മറ്റു രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈവൻ നെതർലാൻഡ്സിൽ പോലും മൊത്തം മരണങ്ങളിൽ വളരെ ചെറിയൊരു അംശമാണ് ഇത് ദേവാലയത്തിന് പോകുന്നുള്ളൂ. പക്ഷെ ഒരു പഠനങ്ങൾ കാണിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ അബ്യൂസിന്റെ പേറ്റി പലരും ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നുണ്ട്, പക്ഷെ പഠനങ്ങൾ കാണിക്കുന്നത് ഇത് അത്ര അബ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടി ഇതിലുണ്ട്.
അത് പറയുമ്പോൾ തന്നെ ഈ നെതർലൻഡ്സിലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇരട്ടിയായി ഈ ദയാവധം അല്ലെങ്കിൽ അസിസ്റ്റഡ് ഡൈയിങ്ങിലൂടെ മരിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയായി മാറി എന്നുള്ളതാണ് നെതർലൻഡ്സിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രായമായവർ മാത്രമല്ല, പ്രായം കുറഞ്ഞ ആൾക്കാരും, അവിടെ പറയുന്നത് ടെർമിനലി ഇൽ പേഷ്യൻസ് മാത്രമല്ല, മറിച്ച് ഈ സഫറിങ്സ് ഉള്ള, തിരിച്ചു വരാൻ കഴിയാത്ത സഫറിങ്സ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഇത് തിരഞ്ഞെടുക്കാം എന്ന രീതിയിലാണ് അവിടുത്തെ നിയമം ഉള്ളത്.
അതിന്റെ കാരണം അവരൊരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയയില് വിക്ടോറിയയില് 12 മന്ത്സ് എന്തോ പറയുന്നത് കേട്ടു, പക്ഷെ ഞാൻ വായിച്ച ഡ്രാഫ്റ്റിൽ അത് പറയുന്നില്ല. എന്നാലും ഒരു സമയപരിധി നെതർലൻഡ്സിലോ ബെൽജിയത്തിലോ പറഞ്ഞിട്ടില്ല. അതായത് അവർ പറയുന്ന ഒരു കാര്യം, സഫറിങ് ദാറ്റ് ഹാസ് നോ പ്രോസ്പെക്ട് ഫോർ ഇംപ്രൂവ്മെന്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ സമയപരിധി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുന്നത്.
ഇത് SBS റേഡിയോ മലയാളം.
ഹേമകൃഷ്ണമൂർത്തി, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇത്തരത്തിൽ അനുവദിച്ച് കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. അത്തരത്തിൽ ഇപ്പോൾ 12 മാസത്തിനുള്ളിൽ മരിക്കും എന്ന ഒരു സാഹചര്യമുള്ള ഡോക്ടർ രോഗികൾക്ക് മാത്രമായിട്ടാണ് ഇത് നിജപ്പെടുത്തുന്നത്. പക്ഷെ ഭാവിയിൽ ചർച്ചകൾ നടക്കുകയും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് പോകാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ളവർ അവരെ പ്രേരിപ്പിക്കുന്നൊരവസ്ഥ, അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ. കാരണം പ്രായമായവർ, മാനസികമായി ചെറുതായെങ്കിലും പ്രശ്നമുള്ളവർ, അവർക്കെല്ലാവർക്കും തന്നെ മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വഴങ്ങാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരെ നിർബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടാകാം, സാമ്പത്തികമായ കാര്യങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതെല്ലാം പറഞ്ഞിട്ട് ഇവരെ നിർബന്ധിച്ച് അതിലേക്ക് തള്ളിവിടാനുള്ള അവസ്ഥ, അത്തരമൊരു ദുരുപയോഗത്തിനുള്ള സാധ്യതകൾ. ഇപ്പോൾ കുറേയേറെ നിയമങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ കൊണ്ടുവരുന്നെന്ന് പറയുമ്പോഴും നിയമത്തിലെ ലൂപ്പ് ഹോളുകൾ എപ്പോഴും ഉള്ളതാണ്. ആ സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതല്ലേ?
തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് വിക്ടോറിയൻ ഗവൺമെന്റ് ചെയ്യുന്നത്. അവരുടെ ആ ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്ന സംഭവം, ആ ഒരു ആക്ട് പോലും അവർ അവിടെ തിരുത്താൻ റെഡിയാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇതിനെ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ ഫോർ ഫിനാൻഷ്യൽ ബെനിഫിറ്റോ എന്തെങ്കിലും ഫോർ അതർ റീസൺസ് അതിനെ പ്രേരിപ്പിക്കുന്ന ആൾക്കാരെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വോളണ്ടറി അസിസ്റ്റഡ് ഡൈയിങ് എന്നുള്ള ആ സംഭവത്തിന് ആർക്കും പ്രേരിപ്പിക്കാൻ പറ്റില്ല. പ്രേരിപ്പിക്കുന്നത് തന്നെ ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇത് കുറെ കൂടി ടൈറ്റൻ ചെയ്തുകൊണ്ട് ആർക്കാണ് ശരിക്കും ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുക, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം ഇത് ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പം അവർ ലെജിസ്ലേഷൻ പാസ്സാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഐ മീൻ അപ്പർ ഹൗസിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഇത് ഇങ്ങനെ ആയേക്കാം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഫിയർ ഓഫ് അൺനോണിലിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇവിടെ
ഫിയർ ഓഫ് അൺനോൺ
എന്നുള്ള രീതിയിൽ നമുക്ക് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ Y2K എഫക്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. Y2K എഫക്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത് ആർക്കും ഇവിടെ അറിയില്ല എന്ന് പറഞ്ഞ അപ്പൊ ഫിയർ ഓഫ് അൺനോൺ ഉണ്ടായിരുന്നു. ആ 31st of December കഴിഞ്ഞതും 1st of January വന്ന് കഴിഞ്ഞതോടുകൂടി ഫിയർ ഓഫ് അൺനോൺ അപ്പൊ ഇല്ലാതെ ആയില്ലേ? അപ്പൊ അതുപോലെ ഇവിടെ ഇത് ഫിയർ ഓഫ് അൺനോൺ ആണ്. അപ്പൊ അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇതിന് കുറെ സ്റ്റഡീസ് ആണ് ആവശ്യം. ഇതിനെ എതിർക്കുകയല്ല വേണ്ടത്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, ഇത് എങ്ങനെയാ ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള കൂടുതൽ സ്റ്റഡീസ് വന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അസിസ്റ്റഡ് വോളണ്ടറി അസിസ്റ്റഡ് ഡൈയിങ് തന്നെ ചിലപ്പോൾ ഇല്ലാതെ ആയിന്ന് വരും. അപ്പൊ ഇങ്ങനെ സ്റ്റഡീസ് ഇല്ലാത്തതിന്റെ അഭാവം കൊണ്ടാണ് നമുക്ക് ഈ ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്.
ഡോക്ടർ ഷാഹിർ, താങ്കൾ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ.
അതെ അതെ, അത് പറഞ്ഞാല് റോയിട്ടേഴ്സിൽ വന്ന ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതില് ഡോക്ടർ വിർജീനിയ സോറസ് ഡിസൂസ ബ്രസീലില് 7 ആളം കൊന്നതായിട്ട്, 300 ആളെ ആൾക്കാരെ സ്പീഡിൽ കൊന്നതായിട്ടുള്ള ഒരു സ്റ്റഡി ഒരു കേസ് ഉണ്ട്. ഡോക്ടർ ഹാരോൾഡ് ഷിക്മാൻ, he killed around 250 patients in England and was convicted for 15 murders. അപ്പൊ ഇത് വേറൊരു ഈ മൂന്ന് ഒരു ഫ്ലാൻഡേഴ്സ് റീജിയൻ ഓഫ് ബെൽജിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അവര് സ്റ്റഡി നടത്തിയപ്പം 32% യൂത്തനേഷ്യ ഡെത്തും എക്സ്പ്ലിസിറ്റ് റിക്വസ്റ്റ് ഇല്ലാതെയാണ് ചെയ്തതെന്നും 47% യൂത്തനേഷ്യ ഡെത്തും അത് യൂത്തനേഷ്യ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും, പിന്നെ നേഴ്സസ് ഡോക്ടേഴ്സിനാണ് യൂത്തനേഷ്യ കൊടുക്കാനുള്ള ഈ പ്രിവിലേജ് ഉള്ളത്, അപ്പൊ അവിടെ നേഴ്സസ് കൊടുക്കുന്നു എന്നുള്ളതും, പിന്നെ ചില സ്ഥലത്ത് ഈ ഹോസ്പിറ്റലിൽ ബെഡ് ബ്ലോക്ക് വരും. ബെഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് അറിയുമെന്ന് അറിയില്ല ദിജുവിന്. ബെഡ് ഫ്രീ അപ്പ് ചെയ്യാൻ വേണ്ടി കുറെ പേര് ടെർമിനൽ ഡെത്തിലുള്ള മെഡിസിനെ കൊടുക്കുന്നവർക്ക് സ്പീഡിൽ കുറച്ച് ഓവർ ഡോസ് ഒക്കെ മരുന്ന് കൊടുത്ത് പെട്ടെന്ന് ബെഡ് ക്ലിയർ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇറ്റ് ഈസ് നോട്ട് എ ഫിയർ ഓഫ് അൺനോൺ, ഇറ്റ് ഈസ് എ ഫിയർ ഓഫ് നോൺ. ഇവിടെ രണ്ട് ഇഷ്യൂ ഉള്ളത്, ആര് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളതിനേക്കാളും ഈസ് ലൈഫ് എ സാക്രോസാങ്ക്ട് ടോപ്പിക്, ഡു യു ഹാവ് കെൻ യു ഗിവ് ദ ലൈഫ് ബാക്ക് ഇഫ് യു ടേക്കൺ ഇറ്റ്, ഇഫ് യു കാൻ്റ് ദെൻ ഡോണ്ട് ടേക്ക് ഇറ്റ് ബാക്ക്. ബട്ട് ഇഫ് സമൺ ഈസ് ഡൈയിങ്, ഇഫ് സമൺ ഈസ് സഫറിങ്, as I said, our duty is to continue to support them from suffering. Because you can't cure their suffering doesn't mean that you have to kill them. There is a saying that when you are in deep shit, don't make any decisions. If someone is suffering and they are in the worst of suffering, they can't make the right decision.
Yeah, of course, you are not the decision-making authority over there. It's the patients who have the capacity to make decisions and who request that we don't want to survive like this. We don't want to have a life that doesn't have any quality of life. So isn't that their right? It's their right to ask for it. And if we can, within the jurisdiction, if we have the right to do it, of course, we have to do it.
Hello, Hamey Polul Alkaerude, Adhpayathine, Poonamai Manichu Kundu Thanne, Enikkoru Kaaryam Parayanulladu, ethics in broad, whether it is religious or not religious, there is an individual and there is a community. ഒരു കമ്മ്യൂണിറ്റി, ഇപ്പൊ ഒരാൾ ഡ്രൈവിംഗ്, അയാളുടെ ലൈഫ്, അയാൾക്ക് ഡ്രൈവിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ ജീവിതം മൊത്തം കൊളാവുമെങ്കിലും, ഞാൻ പലപ്പോഴും ചില പേഷ്യന്റ് പറയുന്നുണ്ട് യു കാൻ ഡ്രൈവ്, യു ഹാവ് ടു പ്രൂവ് ദാറ്റ് എവറിങ് ഇസ് അണ്ടർ കൺട്രോൾ. ഐ എം സ്റ്റോപ്പിംഗ് ഹിം ഫ്രം ഹിസ് ലൈഫ്. ബട്ട് വൈ ആം ഡൂയിങ് ദാറ്റ്? ഐ എം ഡൂയിങ് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദി കമ്മ്യൂണിറ്റീസ് പ്രിഫറൻസ്. ദി വെയിറ്റ് ഓഫ് ദ ബെനിഫിറ്റ് ഇസ് മോർ ഫോർ ദ കമ്മ്യൂണിറ്റി.
ഹേമകൃഷ്ണമൂർത്തി മറുപടി, അതിനുശേഷം ഞാൻ ഡോക്ടർ ആൽബിയിലേക്ക് എത്താം. ഹേമകൃഷ്ണമൂർത്തി മറുപടി.
ദ ഇന്റൻഷൻ ഇസ് ടു റിലീഫ് സഫറിംഗ്. അപ്പോ ഈ ഡെത്തിലൂടെ മാത്രമേ അവർക്ക് സഫറിംഗിൽ നിന്നും റിലീഫ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ വൈ കാൻ്റ് ഇറ്റ്?
ദേർ ഈസ് നോ പ്രൂഫ് ഫോർ ദാറ്റ്. ദേർ ഈസ് നോ പ്രൂഫ് ഫോർ ദാറ്റ്
ഐദർ ടു സേ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് ദ സഫറിംഗ്. ദേർ ഹാസ് ബീൻ എ സ്റ്റഡീസ് പ്രീവിയസ്ലി ടു സ്റ്റേറ്റ് ദാറ്റ് അബൌട്ട് 5 to 7% ഓഫ് palliative pain relief has not proven to relieve the pain at all. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ചെറിയ അതൊരു ചെറിയ പെർസെന്റേജ് ആയിരിക്കാം, പക്ഷെ ആ ചെറിയ പെർസെന്റേജിലുള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യും? ആർ വി ഗോയിങ് ടു ജസ്റ്റ് അബാൻഡൻ ദം ടെല്ലിംഗ് ദാറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്നും റിലീഫ് കിട്ടുന്നില്ല, സോ യു ആർ ബോൺ ടു സഫർ. അപ്പൊ അങ്ങനെ ഒരു സഫറിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അവിടെ എന്താണ് ആവശ്യമുള്ളത്? ഇതിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇവിടെ കൂടുതൽ നമ്മുടെ ബിലീഫിന്റെ ബേസിസിൽ വെച്ചാൽ സംസാരിക്കുന്നത്, ദാറ്റ്സ് വൈ വി ആർ അപ്പോസിങ് ഇറ്റ്. നമ്മൾ ആ ഒരു ചട്ടക്കൂടിൽ നിന്നും പുറത്തു വന്ന് വി ഹാവ് ടു ബി ഇൻ ദ ഷൂസ് ഓഫ് ദാറ്റ് പേഷ്യന്റ് ഹു ഈസ് സഫറിങ്, ഹു ഈസ് അറ്റ് ദ ടെർമിനൽ സ്റ്റേജ് ഓഫ് ഇൽനെസ്, ഹു ഹാസ് എ കപ്പാസിറ്റി ടു മേക്ക് ഡിസിഷൻ ആൻഡ് ഹു ഡിമാൻഡ്സ് ടു ഡൈ. ഇപ്പൊ ഈ വിക്ടോറിയൻ ലെജിസ്ലേഷൻ പ്രകാരം ആ ബില്ല് പാസ്സാവുകയാണെങ്കിൽ ഒരു വ്യക്തി ഇന്ന് എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അവർ മരിക്കാന്നൊന്നും നോ വൺ ഇസ് ഗോയിങ് ടു മേക്ക് ഓൾ ദ തിങ്സ് റെഡി ഫോർ ദം ടു ഡൈ. It is a process that takes at least a minimum of 10 days for these things to happen. First the patient has to say that he has to express his wish, then comes he has to put it in writing, then it has to be witnessed, it has to be certified by two medical practitioners. Appo it's a lengthy process. Angane oru divasathile idu theermanikkana sambhavam onnum alla. So why are we nammal engane ee kadumpidtham pidikkunnu? യഥാർത്ഥത്തിൽ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഡെത്ത് ഡിനൈങ് സൊസൈറ്റി തന്നെയാണ്. അപ്പോ ഈ ആ സൊസൈറ്റിയുടെ ഭാഗം തന്നെയാണ് ഞാനും. അപ്പൊ ഈ ഡെത്ത് ഡിനൈങ് സൊസൈറ്റിയിൽ നമ്മൾ മറക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാല് ഈ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ചീത്തയായിട്ടുള്ള സംഭവമായിട്ടാ. അപ്പൊ ഈ ഡെത്ത് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, ഇത് എല്ലാവർക്കും സംഭവിക്കും. അപ്പൊ അങ്ങനെ ഏതായാലും ഈ ടെർമിനൽ ഈ പേഷ്യൻസിന് പറയുന്നത് അവർ മരിക്കാന്നുള്ള ആൾക്കാരാ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഒരു ക്വാളിറ്റി ലൈഫ് അവർക്ക് കൊടുത്തോണ്ട് അവർക്ക് മരിക്കാൻ അനുവദിക്കുന്നില്ല? ഏതായാലും ഇതിപ്പോ ജീവൻ, ശരി നിങ്ങൾ പറയുന്ന പ്രകാരം ജീവൻ ദൈവം തന്നു എന്ന് പറയാനെങ്കിൽ ആ ദൈവത്തിന് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ദൈവം? അതായത്
തീർച്ചയായും നമ്മൾ അത്തരം ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല, തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമായതുകൊണ്ട് ആ ഒരു ചർച്ചയിലേക്ക് ഇവിടെ കടക്കുന്നില്ല നമ്മൾ. എന്നാൽ ഡോക്ടർ ആൽബി ഏരിയാസ്, ഞാൻ മറ്റൊരു വിഷയം ഒന്നും മാറ്റി പോവുകയാണെങ്കിൽ ഇതിന്റെ സാമ്പത്തിക വശങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ഇടയ്ക്ക് പരാമർശമുണ്ടായിരുന്നു. സാമ്പത്തികമായും സാമൂഹ്യമായുമുള്ള വശങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഒരു രോഗിയെ, ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ക്രൂരമാണെന്ന് തോന്നാം എങ്കിൽ പോലും ഒരു പ്രായോഗികമായ യാഥാർത്ഥ്യമാണത്. ഒരു രോഗിയെ ഒരുപാട് കാലം മരിക്കാറായി കിടക്കുന്ന രോഗിയെ വീണ്ടും ചികിത്സിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ചെലവ്, അതോടൊപ്പം തന്നെ ചികിത്സ ലഭിക്കാത്ത അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായം ഇല്ലാത്ത ഒരുപാട് പേർ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മറ്റുള്ളവരുണ്ട്. അതും കൂടി താരതമ്യം ചെയ്ത് വേണ്ട ഇത്തരം കാര്യത്തിൽ തീരുമാനമെടുക്കാൻ?
തീർച്ചയായിട്ടും, അതായത് ടെർമിനൽ ഇല്ലായിട്ടുള്ള രോഗികളുടെ ചികിത്സയ്ക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവുകൾ വരും, ഒരുപാട് റിസോഴ്സസ് ഉപയോഗിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു അസുഖം വരുന്ന രോഗിക്ക് ജീവിക്കണമെന്നില്ല, കുടുംബാംഗങ്ങൾക്കും അദ്ദേഹം കടന്ന് കഷ്ടപ്പെടുന്നത് കാണണമെന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു സമീപനത്തോടെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ദയാവധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ കുറെ കൂടി ലെജിറ്റിമേറ്റ് ആണ്. ഇതിനിടയിൽ ഒരു കാര്യം സമയമുണ്ടെങ്കിൽ എന്റെ നേരിട്ടുള്ള ഒരു അനുഭവം, എനിക്കൊരു രോഗി ഉണ്ടായിരുന്നു, ഒരു ജനറൽ പ്രാക്ടീഷണർ എനിക്ക് റെഫർ ചെയ്ത രോഗി, അതെ അവർക്ക് ഒരു 70 വയസ്സ് കഴിഞ്ഞു, നല്ല പാർക്കിൻസോണിസം മൂർച്ഛിച്ച് അതിഭീകരമായ ഒരു അവസ്ഥയിലെത്തിയപ്പോ അവർക്ക് മരിക്കണം, അവർ യൂത്തനേഷ്യ സീക്ക് ചെയ്യുക. അപ്പോ ഈ ജി പി എന്റെ അടുത്തേക്ക് വിട്ടത് ഇവർക്ക് വല്ല ഡിപ്രഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവർക്ക് അങ്ങനെ വലിയൊരു ഡിപ്രഷൻ ഒന്നുമില്ല, പക്ഷെ അവർ എന്നോട് പറഞ്ഞു എനിക്ക് ഈ നെമ്പുറ്റാള് അന്ന് ഓസ്ട്രേലിയയിൽ ദേവാലയത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്, ഇല്ലീഗലായിട്ട് അവർക്കത് വേണം. ഇല്ലീഗലാണല്ലോ ഇത്, ഇപ്പോഴും ഇല്ലീഗലാണ്.
അതെ,
അവര് സീക്ക് ചെയ്താണ്, അവർക്ക് വേറെ വലിയ ഡിപ്രഷൻ ഒന്നും ഇല്ല. എന്നാലും ഒരു സംശയത്തിന്റെ ആനുകൂല്യം എന്നുള്ള ഇതിൽ ഞാൻ അവർക്കൊരു ആന്റി ഡിപ്രസന്റ് മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അവര് വളരെ ഇതായിട്ട് ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക, യൂത്തനേഷ്യ മരിക്കണം, ദേവാലയം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിയമം പ്രാബല്യത്തിലായാല് അവര് 3 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്താല് അവരെ കൊല്ലാം, അല്ലെങ്കിൽ അവർക്ക് ഈ കൊല്ല മരിക്കാനുള്ള മരുന്ന് കൊടുക്കാം. അപ്പൊ ഈ ഭർത്താവ് ഉള്ളത് കൊണ്ട് ഞാനിവര് ഭർത്താവിന്റെ കൂടെ വിടുമായിരുന്നു. അങ്ങനെ ഈ ആന്റി ഡിപ്രസന്റ് മരുന്ന് കൊടുത്തിട്ട് ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ, അതിനിടയിൽ ഞാനൊരു ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ട്, ഇവരുടെ ഈ പാർക്കിൻസോണിസം രോഗം കുറെ കൂടി കൺട്രോൾഡ് ആക്കി, മൂവ്മെന്റ്സ് ഒക്കെ വളരെ വയലന്റ് മൂവ്മെന്റ്സ്, അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി നിൽ, അങ്ങനെയുള്ള രോഗിയുടെ ഈ പാർക്കിൻസോണിസം ഒക്കെ കൺട്രോൾ ചെയ്ത് വന്നപ്പോ 6 മാസം കഴിഞ്ഞു. ആന്റി ഡിപ്രസന്റ് എഫക്ട് ആണെന്നും എനിക്കിപ്പോഴും നിശ്ചയമില്ല. ഇവര് പിന്നീട് ആ മരിക്കണം എന്നുള്ള ആക്റ്റീവായിട്ടുള്ള സെർച്ച് നിർത്തി. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ അവര് പറയുന്നത് അത് എന്റെ അജണ്ടയിൽ ഇപ്പോഴുണ്ട്, പക്ഷെ ഇപ്പൊ അവർക്ക് മരിക്കണമെന്നില്ല. കാരണം
ഈ പാർക്കിൻസോണിസം കൺട്രോൾ ചെയ്തതോടുകൂടി അവരുടെ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മാറി. അപ്പൊ ഈ ഹേമ കൃഷ്ണമൂർത്തി പറയുന്ന ഈ തരത്തിലുള്ള ഈ മനുഷ്യരുടെ റൈറ്റ് ടു ഡിറ്റർമിനേഷൻ, ഞാൻ വീണ്ടും പറയുന്നത്, അല്ലെങ്കിൽ മെന്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഇറ്റ്സ് എ വെരി ഡൈനാമിക് വൺ.
തീർച്ചയായും നമുക്ക് എന്തായാലും പൂർത്തിയാക്കി, ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹേമ കൃഷ്ണമൂർത്തി, പെട്ടെന്ന് മറുപടി വളരെ ചുരുക്കി.
ഇത് ഇതില് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ശരിയാണ്, അപ്പോ അങ്ങനെ പേഷ്യൻസിന് അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട, പിന്നീട് വേണം എന്നുള്ള സ്റ്റേജ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ടെർമിനലി ഇൽ എന്ന് പറയുന്ന പേഷ്യൻസിന്റെ കാര്യമാണ്. ടെർമിനലി ഇൽ, അതായത് അവരുടെ സഫറിങ്ങിന് ഇതിൽ കൂടുതൽ വേറൊരു മെഡിക്കൽ ടേംസിലും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലും ഇതിൽ കൂടുതൽ അവർക്ക് അവരുടെ സഫറിങ് അലിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്ന റെസിഡൻസിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അല്ലാതെ പാർക്കിൻസോണിസം വന്നും അതിന്റെ ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് മരിക്കണം എന്ന് പറയുന്ന പേഷ്യൻസിന്റെ
കാര്യമല്ല. വ്യക്തമാണ്, അത് വ്യക്തമാണ്. ഡോക്ടർ ഷാഹിർ, അവസാനമായി താങ്കളുടെ മറുപടി കൂടി വളരെ ചുരുക്കി.
നമ്മുടെ ഈ ടെർമിനലി ഇല്ലായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു റൈറ്റ് കൊടുത്താൽ, പിന്നെ ടെർമിനലി ഇല്ലായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുടെ ഇഷ്യൂസ് വരും, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ. അതിൽ തന്നെ ഇഷ്ടംപോലെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്ന് അത് ട്രൈ ചെയ്യാം, അപ്പൊ ആർക്കും ഒരു ഭാരമാവില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്ക്. പലപ്പോഴും ഈ ഒരു ഡിസിഷൻ വരുന്നത് ഒരാൾക്ക് ഭാരമാവരുത് എന്നുള്ള തോന്നൽ കാരണമാണ്. അത് ആ ഒരു തോന്നൽ വരുന്നത് സമൂഹത്തിന്റെ ദോഷമാണ്.
തീർച്ചയായും തീർച്ചയായും. എന്തായാലും ഇനിയും അതിൽ ചർച്ചകൾ നടക്കുന്ന വിഷയം തന്നെയാണ്, കാരണം ഓസ്ട്രേലിയയിൽ നിയമമാവുകയാണെങ്കിൽ, വിക്ടോറിയയിൽ നിയമമാവുകയാണെങ്കിൽ കൂടുതൽ ചർച്ചകൾ നടക്കുന്ന വിഷയം തന്നെയാണ്. എന്തായാലും ഇതേക്കുറിച്ച് വിവിധ വശങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന കാര്യം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചർച്ച.
ഒരു വാക്കുകൂടി പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനം നമ്മള് പാലിയേറ്റീവ് കെയർ എന്നുള്ള കൺസെപ്റ്റ് ആണ്.
തീർച്ചയായും ഡോക്ടർ ഷാഹിർ, കേൾക്കാൻ താല്പര്യമുള്ള ശ്രോതാക്കൾക്ക് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഡോക്ടർ എം ആർ രാജഗോപാൽ, ഫാദർ ഓഫ് പാലിയേറ്റീവ് കെയർ ഇൻ ഇന്ത്യ എന്ന പ്രമുഖനായ ഡോക്ടറുമായി എസ് ബി എസ് മലയാളം ഒരു അഭിമുഖം നടത്തിയിരുന്നു. വളരെ ദൈർഘ്യമേറിയ അഭിമുഖമായിരുന്നു. അത് എസ് ബി എസ് മലയാളത്തിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും ലഭ്യമാണ്. എന്തായാലും ഈ ചർച്ചയിൽ, ഇത്രയും വിജ്ഞാനപ്രദമായിട്ടുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ഡോക്ടർ ആൽബി ഏലിയാസ്, ഹേമ കൃഷ്ണമൂർത്തി, ഡോക്ടർ ഷഹീർ കൈദൽ അഹമ്മദ്.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.